ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഒട്ടും ഇരിപ്പുറക്കുന്നില്ല, നിയന്ത്രണങ്ങളുള്ളതിനാൽ പുറത്തിറങ്ങി നടക്കാനും കഴിയുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഉറങ്ങാമെന്ന് വെച്ചാൽ അതിനും സാധിക്കുന്നില്ല, ചെറിയ തോതിൽ തളർച്ചയുമുണ്ട്. ദുബായിൽ തൊഴിൽ തേടി സന്ദർശക വിസയിലെത്തിയ ബിടെക് ബിരുദധാരിയായ 26 വയസ്സുള്ള യുവാവുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൽ നിന്ന് കേട്ട വിവരങ്ങളാണ് ഇപ്പറഞ്ഞത്. അടുത്ത മാസം 3 വിസയുടെ കാലാവധി കഴിയും. ഇതുവരെ ജോലിയൊന്നുമായില്ല. ഒരു ബന്ധുവിന്റെയും കുടുംബത്തിന്റെയും കൂടെയാണ് താമസം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വന്നപ്പോൾ തുടങ്ങിയ അസ്വസ്ഥതയാണ്. അയാളുടെ ശബ്ദത്തിൽ പോലും തളർച്ച പ്രകടമായിരുന്നു. വീടിനകത്തിരിക്കുന്നതാണോ പ്രശ്നം അതോ ജോലി ശരിയാവാത്തതാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്ത ആശങ്കകളാണ്. മാംസപേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നും ചിലപ്പോൾ. സിനിമ കാണുകയോ പുസ്തകം വായിക്കുകയോ ചെയ്ത് ഈ വിരസത തള്ളി നീക്കിക്കൂടെ? അതിനൊന്നും തോന്നുന്നില്ല. ടിവി കാണാറില്ല, പത്രം വായിക്കാറില്ല. പക്ഷേ ഓൺലൈൻ വാർത്തകളെല്ലാം ഫോണിലൂടെ കൃത്യമായി തന്നെ വായിക്കുന്നുണ്ട്. ഉറക്കമെഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയോ എന്നറിയാനുള്ള ആകാംക്ഷയാണ്. അതിന് സൈറ്റുകൾ മാറി മാറി നോക്കും. നോർക്കയുടെ വെബ്സൈറ്റിലൊക്കെ ഒരു ദിവസം പല പ്രാവശ്യം കയറും. ദുബായിൽ സന്ദർശക വിസയിലെത്തിയ 26 വയസ്സുള്ള ബിടെക് ബിരുദധാരിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇതാണ്. എന്തിനും ഏതിനും ഉത്കണ്ഠ തോന്നുന്ന മാനസികാവസ്ഥയിലേക്ക് ആ ചെറുപ്പക്കാരൻ നീങ്ങുന്നു. സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ വളരെ ക്ഷുഭിതനായാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ക്ഷോഭത്തിന് കാരണം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നു മുതൽ നോർക്ക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടായിരുന്നു. മെസഞ്ചറിൽ അദ്ദേഹം സന്ദേശമയച്ചു, കോൺടാക്ട് നമ്പർ തന്നു. അതിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം, രോഗികൾ, ഗർഭിണികൾ എന്നിവർക്കാണ് മുൻഗണന എന്നാണല്ലോ താങ്കൾ എഴുതിയിരിക്കുന്നത്, വിസിറ്റ് വിസയിൽ വന്ന് കുടുങ്ങിപ്പോയവർക്കെന്തേ ആദ്യ പരിഗണന കിട്ടാത്തത്. അദ്ദേഹത്തിന്റെയും മാനസികാവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെയുള്ളതായിരുന്നു. വിസിറ്റിലെത്തി 3 കഴിഞ്ഞു. ജോലിയായില്ല എന്ന് മാത്രമല്ല, നാട്ടിലേക്ക് മടങ്ങാൻ പോലും കഴിയുന്നില്ല. ഇനി താമസയിടത്തിന് വാടക കൊടുക്കുന്നതിനെക്കുറിച്ചും മറ്റു ചെലവുകളെക്കുറിച്ചുമൊക്കെയുള്ള ആധി ആ യുവാവിനെയും ബാധിച്ചിരിക്കുന്നു. ഗൾഫ് നാടുകളിൽ സന്ദർശക വിസയിലെത്തിയ യുവാക്കളിൽ ചിലർ നേരിടുന്ന പൊതുവായ പ്രശ്നത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. പലരിലും ഈ ഉത്കണ്ഠ കൂടുന്നതിനനുസരിച്ച് നെഞ്ചിടിപ്പും ശ്വാസതടസ്സവും തലചുറ്റലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതോടെ കോവിഡ് ബാധിച്ചോ എന്ന ഭയവും ഇവരെ വരിഞ്ഞു മുറുക്കുന്നു. കൂടെ കഴിയുന്നവരിലും ആശങ്കകൾ പടരുന്നു. രോഗികൾ, ഗർഭിണികൾ, വിസിറ്റ് വിസയിൽ ഫാമിലിയെ കൊണ്ടുവന്ന താഴ്ന്ന വരുമാനക്കാർ, ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ചിലരുടെ ശമ്പളം പകുതിയായി. ഈ സാഹചര്യത്തിൽ ഇനി എങ്ങനെ ഇവിടെ തുടരുമെന്ന ആധി, വാടക, ഭക്ഷണം, കുട്ടികളുടെ മറ്റാവശ്യങ്ങൾ, ഇതാണ് ഇപ്പോഴത്തെ പൊതുസ്ഥിതി. ഇക്കാരണങ്ങൾ കൊണ്ടാണ് നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് എത്രയും വേഗം അവസരമൊരുങ്ങണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവരിൽ ചിലരെങ്കിലും മാനസിക രോഗികളായി മാറും. അതുണ്ടാവാതിരിക്കാനാണ് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നത്. നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ ഇന്നു മുതൽ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നുണ്ട്. ഇതെഴുതുന്നതിന് തൊട്ടുമുമ്പ് നോർക്ക റൂട്ട്സ് സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരിയുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ 3 ഇവയാണ്. നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ തുടങ്ങുന്നത് അത്യാവശ്യമായി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ഡേറ്റ തയ്യാറാക്കാനാണ്. വിമാന സർവീസ് തുടങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി കിട്ടിയാലുടൻ ഈ ഡേറ്റയ്ക്കനുസരിച്ച് ആളുകളെ തിരിച്ചെത്തിക്കാൻ സാധിക്കും. 2, നോർക്കയിൽ രജിസ്റ്റർ ചെയ്തു എന്നതിനർത്ഥം മടക്കയാത്രയ്ക്ക് മുൻഗണന ലഭിച്ചു എന്നല്ല. അതിൽ നിന്ന് തന്നെ വിവിധ ഘടകങ്ങൾ പരിഗണിച്ച് മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടിവരും. 3, നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായ സ്ക്രീനിങ്ങും ടെസ്റ്റിംഗിനും ക്വാറന്റൈനും ഒക്കെയുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് കണക്കുകൾ അത്യാവശ്യമാണ്. മാത്രമല്ല, രജിസ്റ്റർ ചെയ്തു എന്നതിനർത്ഥം നാളെ നാട്ടിലേക്ക് മടങ്ങാം എന്നുമല്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വിമാന സർവീസിന് ലഭിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ എന്നദ്ദേഹം പറയുന്നുണ്ട്. മടക്കയാത്രയ്ക്കൊരുങ്ങുന്നവരുടെ കണക്കുകൾ ശേഖരിക്കാൻ KMCC നടത്തിയ രജിസ്ട്രേഷനിൽ ഏതാണ്ട് 25,000-30,000 ഇടയിൽ ആളുകളാണ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് കേൾക്കുന്നത്. KMCC ഭാരവാഹി PK അൻവർ നാഹ.
വളരെ നല്ല പ്രതികരണമാണ്. 4 ദിവസം കൊണ്ട് 30,000 പേർ അതിൽ രജിസ്റ്റർ ചെയ്തു. നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു സംഭവം, നമ്മൾ ഏതാണ്ട് പ്രതീക്ഷിച്ചത് പോലെ 23% തൊഴിൽ രഹിതരും 21% വിസിറ്റ് വിസ റിട്ടേണുമാണ് അതിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5% ഗർഭിണികൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. 3% സീനിയർ സിറ്റിസൺസും ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ചെറിയൊരു പെർസെന്റേജ് വിദ്യാർത്ഥികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ +2 കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട വിദ്യാർത്ഥികൾ അടക്കം 48% അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ +2 കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട വിദ്യാർത്ഥികൾ, അതുപോലെ വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര മാറ്റിവെച്ച, പ്രത്യേകിച്ചും ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് യാത്ര മാറ്റിവെച്ച ആളുകൾ, അങ്ങനെ നിർബന്ധമായും നാട്ടിൽ എത്തേണ്ട ആളുകളാണ് ഇതിലധിക പേരും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ഏതാണ് കാറ്റഗറി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കേണ്ടത് എന്നതിനെല്ലാം വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ടുള്ള രജിസ്ട്രേഷനാണ് ഇതിന്റെ ഭാഗമായിട്ട് UAE KMCC ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റും ഈ ഒരു കണ്ടെത്തലും ഗവൺമെന്റുകൾക്ക് സമർപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതോടുകൂടി ഈ ഒരു ഗവൺമെന്റിന് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് വിമാന സർവീസ് ആരംഭിക്കണമെന്ന് പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യത്തിന് ഒന്നുകൂടി ബലം കൂടും. സാധാരണഗതിയിൽ ഒരു ഇവാക്യുവേഷനോ അല്ലെങ്കിൽ കണ്ടമാനം ആളുകൾ തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്തേണ്ടവർക്ക് ഉള്ള ഒരു സൗകര്യം ഒരുക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമാകുമെന്നുള്ളതാണ് ലിസ്റ്റിംഗ് കൊണ്ട് UAE KMCC മനസ്സിലായിട്ടുള്ളതും UAE KMCC അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ആ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളതാണ്.
തീർച്ചയായും അത്യാവശ്യമായി നാട്ടിലേക്ക് മടങ്ങിയേ മതിയാകൂ എന്നുള്ളവരാണ് നോർക്കയുടെ വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്യേണ്ടത്. വെറുതെ രജിസ്റ്റർ ചെയ്തിടാം എന്ന് ആരും കരുതരുത്. രജിസ്റ്റർ ചെയ്യാൻ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നും അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആദ്യം മടങ്ങാനും സാധിക്കില്ല. വിദേശ രാജ്യങ്ങളിൽ സന്ദർശന വിസയിൽ പോയി കുടുങ്ങിയവർ എത്രയെന്ന കണക്കെടുക്കാൻ കേന്ദ്രവും തീരുമാനിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെയും ആദ്യം പരിഗണിക്കാൻ തന്നെയാണ് തീരുമാനം. കോവിഡ് ഭീഷണി കൂടിയ രാജ്യങ്ങളിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളുടെയും എണ്ണമെടുക്കുന്നുണ്ട്. കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കാൻ പ്രത്യേക വിമാനങ്ങൾ ഉപയോഗിക്കും എന്ന് പറയുന്നത് ആശയ്ക്ക് വക നൽകുന്നതാണ്. വിമാന സർവീസ് തുടങ്ങുമ്പോൾ മറ്റു പ്രവാസികളുടെ മടക്കം ഏറ്റവും എളുപ്പം സാധ്യമാക്കാം എന്നും കേന്ദ്രം പറയുന്നു. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ചെയ്യാനുള്ളത് മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നതാണ്. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കണം. ജീവിതം ഇനിയും എത്രയോ ബാക്കിയുണ്ട്.